റോമർ അധ്യായം 11. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചെന്നോ? ഇല്ല, ഞാൻ തന്നെ ഒരു ഇസ്രായേൽക്കാരനാണ്. ഞാൻ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനും ബെന്യാമീന്റെ ഗോത്രത്തിൽപ്പെട്ടവനുമാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽക്കാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരെ ദൈവം കൈവിടിഞ്ഞില്ല. തിരുവെഴുത്തുകളിൽ ഏലിയാവിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയാം. അയാൾ ഇസ്രായേൽക്കാർക്കെതിരായി ദൈവത്തോട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചാണ് തിരുവെഴുത്തുകളിൽ പറയുന്നത്. ഏലിയാവ് പറഞ്ഞു,
കർത്താവേ, ജനം നിന്റെ പ്രവാചകരെ വധിക്കുകയും നിന്റെ യാഗപീഠങ്ങൾ തകർക്കുകയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന ഏക പ്രവാചകനായ എന്നെയും ഇപ്പോൾ അവർ കൊല്ലാൻ ശ്രമിക്കുന്നു.
എന്നാൽ എന്തു മറുപടിയാണ് ദൈവം ഏലിയാവിന് നൽകിയത്? ദൈവം പറഞ്ഞു,
എന്നെ ആരാധിക്കുന്ന 7000 പേരെ ഞാൻ ഇപ്പോഴും എനിക്കായി കാത്തിട്ടുണ്ട്. ഈ 7000 പേരും ബാലിനു മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല.
ഇക്കാലത്തും അങ്ങനെ തന്നെ ദൈവം തന്റെ കൃപയാൽ തിരഞ്ഞെടുത്ത കുറച്ചു പേരുണ്ട്. ദൈവം തന്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്നത് തന്റെ കൃപ കൊണ്ടാണെങ്കിൽ അവരുടെ പ്രവൃത്തികളല്ല അവരെ ദൈവത്തിന്റെ ജനമാക്കിയത്. സ്വന്തം പ്രവൃത്തികൾ അവരെ ദൈവമക്കളാക്കുമെങ്കിൽ ദൈവത്തിന്റെ കൃപാദാനം യഥാർത്ഥ ദാനമാകയില്ല. അതുകൊണ്ട് സംഭവിച്ചത് ഇതാണ്: ഇസ്രായേലിലെ ജനങ്ങൾ ദൈവസമക്ഷം നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവർ അവന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുകയും ചെയ്തു. മറ്റുള്ളവർ കഠിനഹൃദയരാകുകയും ദൈവത്തിൽ ശ്രദ്ധിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നതുപോലെ,
ദൈവം അവർക്ക് ഗാഢനിദ്ര കൊടുത്തു, കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും നൽകി.
ദാവീദ് പറയുന്നു,
അവരുടെ സദ്യകൾ ഒരു കുരുക്കും കണിയും ആകട്ടെ, അവരുടെ വീഴ്ചയാൽ ശിക്ഷ അനുഭവിക്കട്ടെ, അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാതിരിക്കത്തക്ക വിധം അന്ധമാകുകയും പ്രശ്നഭാരം നിമിത്തം അവരുടെ നടുവ് എന്നേക്കുമായി വളഞ്ഞു പോകുകയും ചെയ്യട്ടെ.
അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, യഹൂദർ വീണപ്പോൾ ആ വീഴ്ച അവരെ നശിപ്പിച്ചുവോ? ഇല്ല, പക്ഷെ അവരുടെ തെറ്റ് ജാതികൾക്ക് രക്ഷ കൊണ്ടുവന്നു. യഹൂദരെ അസൂയാലുക്കളാക്കുവാനാണ് ഇത് സംഭവിച്ചത്. യഹൂദരുടെ തെറ്റ് വിലയേറിയ അനുഗ്രഹങ്ങളെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. യഹൂദർക്ക് നഷ്ടപ്പെട്ടതെന്തോ അത് ജാതികൾക്ക് മൂല്യവത്തായ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. യഹൂദർ വേണ്ടുവോളം ദൈവം കാംക്ഷിക്കുന്ന രീതിയിലാക്കുമ്പോൾ ഏറെ മൂല്യമുള്ള അനുഗ്രഹങ്ങൾ ലോകത്തിന് തീർച്ചയായും കിട്ടും. ഞാനിപ്പോൾ ജാതികളായ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാൻ ജാതികളുടെ അപ്പോസ്തലനാണ്. അതിനാൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് ഞാൻ ചെയ്യും. എന്റെ സ്വന്തം ജനമായ യഹൂദരെ തന്നെയും അസൂയാലുക്കളാക്കാമെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെയെങ്കിലും കുറച്ചുപേരെ രക്ഷിക്കാൻ എനിക്കാവുമെന്ന് കരുതുന്നു. ദൈവത്തിന്റെ യഹൂദ തിരസ്കരണം ലോകത്തിന് ദൈവത്തോടുള്ള നിരപ്പാണ് അർത്ഥമാക്കുന്നതെങ്കിൽ, യഹൂദ സ്വീകരണം മരണത്തിൽ നിന്നുള്ള ജീവനെയല്ലാതെ മറ്റെന്താണ് അർത്ഥമാക്കുക? നിങ്ങളുടെ അപ്പത്തിന്റെ ആദ്യ ഭാഗം ദൈവത്തിനുള്ള വിശുദ്ധമായ അർച്ചന ആണെങ്കിൽ അപ്പത്തിന്റെ ബാക്കി ഭാഗവും വിശുദ്ധം തന്നെ. ഒരു മരത്തിന്റെ വേരുകൾ വിശുദ്ധമെങ്കിൽ അതിന്റെ ചില്ലകളും വിശുദ്ധം തന്നെ. ഒടിഞ്ഞുപോയ ചില ഒലിവു മരക്കൊമ്പുകളുടെ സ്ഥാനത്ത് കാട്ടൊലിവിൻ കൊമ്പായ നിന്നെ ഒട്ടിച്ച് ചേർത്തതുകൊണ്ട് തായ്തടിയുടെ ഉറപ്പും ജീവനും നീ പങ്കുപറ്റുന്നു. അങ്ങനെയെങ്കിൽ ഒടിഞ്ഞുപോയ ശാഖകളുമായി നിങ്ങളെ തന്നെ താരതമ്യം ചെയ്ത് പ്രശംസിക്കുവാൻ പാടില്ല. പക്ഷേ പ്രശംസിക്കുന്നുവെങ്കിൽ ഒന്നോർത്തുകൊള്ളുക, നീ തായ്വേരിനെയല്ല, തായ്വേർ നിന്നെയാണ് പോഷിപ്പിക്കുന്നത്. എനിക്ക് അവരുടെ മരത്തോട് ചേർന്നിരിക്കത്തക്ക വിധത്തിൽ കൊമ്പുകൾ ഒടിഞ്ഞുപോയി എന്ന് നിങ്ങൾ പറയും. അത് ശരിയാണ്, പക്ഷേ അവിശ്വാസ നിമിത്തമാണ് ആ ശാഖകൾ ഒടിഞ്ഞുപോയത്. നിങ്ങളുടെ വിശ്വാസം കൊണ്ടു മാത്രമാണ് വൃക്ഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇപ്പോഴും തുടരുന്നത്. അഹങ്കരിക്കരുത്, പക്ഷേ പേടിക്കുക. ആ മരത്തിന്റെ സ്വാഭാവിക ശാഖകളെ നിലനിൽക്കാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെയും നിലനിൽക്കാൻ അനുവദിക്കില്ലെന്ന് ഓർക്കുക. ദൈവം ദയാലുവും എന്നാൽ കർക്കശനാകുന്നവനുമാണെന്ന് നിങ്ങൾ കാണുന്നു. തന്നെ പിന്തുടരുന്നത് നിർത്തിയ ജനത്തെ അവൻ ശിക്ഷിക്കും. എന്നാൽ അവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ ദൈവം നിങ്ങളോട് ദയാലുവാകും. നിങ്ങൾ അവനെ പിന്തുടരുന്നില്ലെങ്കിൽ നിങ്ങളെയും വൃക്ഷത്തിൽ നിന്ന് മുറിച്ചു നീക്കും. യഹൂദർ ദൈവത്തിൽ വീണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം യഹൂദരെ തിരികെ സ്വീകരിക്കും. നേരത്തെ ആയിരുന്നിടത്ത് അവരെ തിരികെ വയ്ക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഒരു കാട്ടുകൊമ്പ് നല്ല വൃക്ഷത്തിന്റെ ഭാഗമായി തീരുക അസ്വാഭാവികമാണ്. പക്ഷേ ജാതികളായ നിങ്ങൾ കാട്ടൊലിവ് മരത്തിൽ നിന്നും മുറിച്ച ശാഖ പോലെയാണ്. അതുകൊണ്ട് തീർച്ചയായും ആ ശാഖകളെ അതിൻ്റെതായ മരത്തിൽ വീണ്ടും ഒട്ടിച്ചു ചേർക്കാം. സഹോദരങ്ങളെ, ഈ രഹസ്യ സത്യം നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാൻ പാടില്ലെന്ന് മനസ്സിലാക്കുവാൻ ഈ സത്യം നിങ്ങളെ സഹായിക്കും. സത്യം ഇതാണ്: ജാതികൾ വേണ്ടുവോളം ദൈവത്തിൽ വരും വരെ ഇസ്രായേലിലൊരു വിഭാഗത്തെ കടുംപിടുത്തക്കാരാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് എല്ലാ ഇസ്രായേലിയർക്കും രക്ഷ കിട്ടുന്നത്. തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു:
സിയോനിൽ നിന്നു രക്ഷകൻ വരും, യാക്കോബിന്റെ കുടുംബത്തിൽ നിന്നും എല്ലാ ദുഷ്ടതയെയും അവൻ മാറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ നീക്കുമ്പോൾ ഈ നിയമം അവരുമായി ഞാൻ ചെയ്യും.
യഹൂദർ സുവിശേഷം സ്വീകരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് അവർ ദൈവത്തിന്റെ ശത്രുക്കളാണ്. ജാതികളെ, നിങ്ങളെ സഹായിക്കുവാനായിട്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യഹൂദർ. അതുകൊണ്ട് ദൈവം അവരെ ഏറെ സ്നേഹിക്കുന്നു. അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത വാഗ്ദാനം നിമിത്തമാണ് ദൈവം അവരെ സ്നേഹിക്കുന്നത്. അവൻ തിരഞ്ഞെടുത്ത ജനത്തെപ്പറ്റിയും അവർക്ക് നൽകിയതിനെക്കുറിച്ചും തന്റെ മനസ്സിൽ ദൈവം ഒരിക്കലും ഇളക്കം വരുത്തിയില്ല. ആളുകളെ ക്ഷണിക്കുന്നതിൽ നിന്നും ദൈവം ഒരിക്കലും പിന്തിരിഞ്ഞില്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ യഹൂദർ അനുസരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കും കരുണ ലഭിച്ചു. ദൈവം നിങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് ഇപ്പോൾ യഹൂദർ അനുസരിക്കാൻ വിസമ്മതിക്കുന്നു. അവർക്കും കരുണ കിട്ടാനാണ് ഇത് സംഭവിച്ചത്. ദൈവത്തെ അനുസരിക്കാൻ എല്ലാവരും വിസമ്മതിച്ചു. തന്നെ അനുസരിക്കാത്തവരെയെല്ലാം ദൈവം ഒന്നിച്ചാക്കിയതുകൊണ്ട് ദൈവത്തിനെല്ലാവരോടും കരുണ കാണിക്കാം. ദൈവത്തിന്റെ ബുദ്ധിയുടെയും മഹാത്മ്യത്തിന്റെയും അറിവിന്റെയും ആഴം എത്രയാണ്! അവന്റെ വിധിന്യായങ്ങൾ എത്ര അപരിശോധിതം! അവന്റെ വഴികൾ എത്ര ദുർഗ്രാഹ്യം! തിരുവെഴുത്തു പറയുന്നത് പോലെ,
കർത്താവിന്റെ മനസ്സാരറിഞ്ഞു, ദൈവത്തിന് ഉപദേശം നൽകാൻ കഴിവുള്ളവൻ ആരാണ്?
എന്നെങ്കിലും എന്തെങ്കിലും ദൈവത്തിന് നൽകിയതായി ആരുണ്ട്? യാതൊരുവനോടും ദൈവത്തിനു കടപ്പാടില്ല.
അതെ, ദൈവം എല്ലാം സൃഷ്ടിച്ചു. ദൈവത്തിനായി എല്ലാം ദൈവത്തിലൂടെ തുടരുന്നു. എന്നേക്കും ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.